ദാവീദിന്റെ മകനായ സലോമോന്റെ ഭവിഷ്യവാക്യങ്ങൾ ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായ പ്രബോധനം ലഭിക്കാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും ഭവതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശ്യവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടക്കഥകളും മനസ്സിലാക്കാനും അവയുതകുന്നു. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാവുന്നു. ഹോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്ക. അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയുമായിരിക്കും. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപെട്ടു പോകരുത്. ഞങ്ങളോടുകൂടെ വരിക. നാം രക്തത്തിനായി പതിയിരിക്ക. നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്ക. പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിലിറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളക. നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും. നമ്മുടെ വീടുകളെ കൊള്ളകൊണ്ട് നിറയ്ക്കാം. നിനക്ക് ഞങ്ങളോടുകൂടെ സമാജം കിട്ടും. നമുക്കെല്ലാവർക്കും സഞ്ചയമായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ, മകനെ, നീ അവരുടെ വഴിക്കേ പോകരുത്. നിന്റെ കാൽ അവരുടെ പാതയിൽ വയ്ക്കുകയും വരുത്. അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു. രക്തം ചൊരിയിപ്പാൻ അവർ ബന്ധപ്പെടുന്നു. പക്ഷി കാണുക വലുതിരിക്കുന്നത് വ്യർത്ഥമല്ലോ. അവർ സ്വന്തം രക്തത്തിനായി പതിയിരിക്കുന്നു. സ്വന്തം പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു. ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ. അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു. ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു. വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു. അവൾ ആരോമുള്ള തെരുക്കളുടെ തലയ്ക്കിൽ നിന്ന് വിളിക്കുന്നു. നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത്, ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഹോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം. എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുകയും ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എന്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും എന്റെ ശാസനയോട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയുമില്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോവാഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല. അവർ എന്റെ ആലോചന അനുസരിക്കാതെ എന്റെ ശാസനയൊക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും. പോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സൗര്യമായിരിക്കുകയും ചെയ്യും. മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നു. അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരിയുന്നുവെങ്കിൽ നീ യഹോവാഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിചയം തന്നെ. അവൻ ന്യായത്തിന്റെ പാതകളെ കാക്കുന്നു. തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും. ജ്ഞാനത്തിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും. പരിജ്ഞാനത്തിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. വകതിരോ നിന്നെ കാക്കും. വിവേകം നിന്നെ സൂക്ഷിക്കും. അവൻ നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വിഘടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയും. ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വിഘടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ വളഞ്ഞു വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാവുന്നു. അത് നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്കു പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും വിടുവിക്കും. അവൾ തന്റെ യൗവനകാന്തിനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാത പ്രേതന്മാരുടെ അടുക്കലേക്കും ചാഞ്ഞിരിക്കുന്നു. അവളുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തിനും മടങ്ങി വരുന്നില്ല. ജീവന്റെ പാതകളെ പ്രാപിക്കുന്നുമില്ല. അതുകൊണ്ട് നീ സജ്ജനത്തിന്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചുക. നേരുള്ളവർ ദേശത്ത് വസിക്കും, നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ ദേശത്തു നിന്നും ഛേദിക്കപ്പെടും, രോഗികൾ അതിൽ നിന്ന് നിർമൂലമാകും. മകനെ, എന്റെ ഉപദേശം മറക്കരുത്. നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ദൈവം വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ അത് എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിലൂന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ അവളവിന്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്ക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, വീഞ്ഞ് കവിഞ്ഞൊഴുകും. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്. അവന്റെ ശാസനയും കേൾമുഷിയേയും വരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്ന പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകുകയില്ല. അതിന്റെ വലങ്കയിൽ ദീർഘായുസും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവുമാവുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. അവന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു, മേഘങ്ങൾ മഞ്ഞു ഒഴിക്കുന്നു. മകനെ, ജ്ഞാനവും ഭഗതിരവും കാത്തുകൊള്ളുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. അവ നിനക്ക് ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കും. അങ്ങനെ നീ നിർഭയമായ വഴിയിൽ നടക്കും, നിന്റെ കാൽ ഇടറുകയുമില്ല. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാവുകയില്ല. കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും. പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശ നിമിത്തവും നീ ഭയപ്പെടുകയില്ല. യഹോവ നിന്റെ ആശ്രയമായിരിക്കും. അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാം എന്ന് പറയരുത്. കൂട്ടുകാരൻ സമീപ നിർഭയം വസിക്കുമ്പോൾ അവന്റെ നേരെ ദോഷം നിരൂപിക്കരുത്. നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ചണ്ടയിടരുത്. സാഹസക്കാരോട് നീ അസൂയപ്പെടരുത്. അവന്റെ വഴികളൊന്നും തിരഞ്ഞെടുക്കുകയും വരുത്. വക്രതയുള്ളവന് യഹോവയ്ക്ക് വെറുപ്പാവുന്നു, നീതിമാന്മാർക്കോ അവന്റെ സത്യതയുണ്ട്. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും, പോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പി. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു, എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എന്റെ അപ്പനും മകനും എന്റെ അമ്മയ്ക്ക് ഓബിനെയും ഏകപുത്രനുമായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ച എന്നോട് പറഞ്ഞത്, എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്ക, ഞാനും സമ്പാദിക്ക, വിവേകം നേടുക. മറക്കരുത്, എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും വരുത്. അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്ക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും, അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. മകനെ, കേട്ട് എന്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുറുകെ പിടിക്കാ വിട്ടുകളയരുത്, അതിനെ കാത്തുകൊള്ളുക. അത് നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയും വരുത്. അതിനോടാന്ന് നിൽക്ക, അതിൽ നടക്കരുത്. അത് വിട്ടുമാറി കടന്നു പോകാം. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവനെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഓർക്കും വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിന്റെ വീഞ്ഞ അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടിച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതിങ്കൽ തട്ടിവീഴുമെന്ന് അവർ അറിയുന്നില്ല. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യവുമാവുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്ങളിൽ നിന്ന് നീക്കിക്കളവ. അധരങ്ങളുടെ വികടം നിങ്ങളിൽ നിന്ന് അകറ്റുക. നിന്റെ കണ്ണു നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിന്റെ കാലിനെ ദോഷം വിട്ടവന് മാറാക്കുക. മകനെ, കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൈയിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിന്റെ വായിലെ മൊഴികളാൽ പിടിപെട്ടിരിക്കുന്നു. ആകയാൽ മകനെ, ഇത് ചെയ്യുക, നിന്നെ തന്നെ വിടുവിക്ക. കൂട്ടുകാരന്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ. നീ ചെന്ന് താണുവീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്ക. നിന്റെ കണ്ണിനെ ഉറപ്പവും നിന്റെ കണ്ണുമയ്ക്ക് നിദ്രയും കൊടുക്കരുത്. മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്ക. മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്ക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. മടിയ, നീ എത്ര നേരം കിടന്നിറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിന്നെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്നെ ബുദ്ധിമുട്ട് ആയുധവാണിയെ പോലെയും വരും. നിസ്സാരനും നിഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു. അവൻ കണ്ണുമയ്ക്കുന്നു, കാൽ കൊണ്ട് പരണ്ടുന്നു, വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്. അവനെല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും. ക്ഷണത്തിൽ അവൻ തകർന്നു പോകും, പ്രതിശാന്തി ഉണ്ടാകുകയുമില്ല. ആറു കാര്യം യഹോവയ്ക്ക് അറപ്പാവുന്നു, ഏഴു കാര്യം അവനെ എതിർക്കുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട ഓടുന്ന കാലും പോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. മകനെ, നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്ക. അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും വരുത്. അതെല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചുകൊള്ളുക. നിന്റെ കഴുത്തിൽ അതെ കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമുകൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. ഒരു മനുഷ്യന് തന്റെ വസ്ത്രം എന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തിന് കാൽക്കൊള്ളാതെ തീക്കനിൽ മേൽ നടക്കാമോ? കൂട്ടുകാരന്റെ ഭാര്യ ഇടുക എടുക്കൽ ചെല്ലുന്നവനിങ്ങനെ തന്നെ. അവളെ തുടർന്ന് ഒരുത്തിനും ശിക്ഷ വരാതെ ഇരിക്കയില്ല. കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കുവാൻ മാത്രം കണ്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവനെ ചിരട്ടി മടക്കി കൊടുക്കാം. തന്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ. അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പാടനെ നശിപ്പിക്കുന്നു. പ്രഹരവും അപമാനവും ലഭിക്കും. അവന്റെ നിന്ദ മാഞ്ഞു പോവുകയുമില്ല. ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാകുന്നു. പ്രതികാര ദിവസത്തിൽ അവൻ ഇളക്കുകയില്ല. അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയില്ല. എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയുമില്ല. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികയെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിക്കലും ഗോപുരദ്വാരത്തെങ്കിലും ഘോഷിക്കുന്നത്, പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവീൻ. മൂഢന്മാരെ വിവേകഹൃദയന്മാരാകുവിൻ, കേൾപ്പി ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എന്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും. എന്റെ വായ് സത്യം സംസാരിക്കും. ദുഷ്ടത എന്റെ അധരങ്ങൾക്ക് അറപ്പാവുന്നു. എന്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാവുന്നു. അവയിൽ വക്രവും വികടവുമായതൊന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാവുന്നു. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും മേത്തനമായ പൊഞ്ചിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാവുന്നു. മനോഹരമായതൊന്നും അതിന് തുല്യമാകില്ല. ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു. പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. യഹോവാപറ്റി ദോഷത്തെ വെറുക്കുന്നതാവുന്നു. ദംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ളവ എന്നിവയെ ഞാൻ പഴിക്കുന്നു. ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ. വിവേകം എനിക്ക് ബീജബലമുണ്ട്. ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു, പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം മേത്തനമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. യഹോവ പണ്ട് പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദ്യം തന്നെ ഭൂമിയുടെ ഉത്പത്തിക്ക് മുമ്പേ നിയമപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടല്ലാതെ സമയത്ത് തന്നെ. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഒരു ഭാഗത്ത് വൃദ്ധം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉഴവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടപെടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെയായിരുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. എന്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട ബുദ്ധിമാന്മാരായിരിക്കീൻ. അതിനെ ത്യജിച്ചു കളയരുത്. ദിവസം പ്രതി എന്റെ പടൽ വാതിക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നോട് വിളിക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദേശിക്കുന്നവരൊക്കെ മരണത്തെ ഇച്ഛിക്കുന്നു. ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു, അതിന് ഏഴു തൂൺ തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു, വീഞ്ഞു കലക്കി, തന്റെ മേശ ചമയിച്ചു വിരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ചു, പട്ടണത്തിലെ മേഘങ്ങളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ, ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്. വരുവീൻ എന്റെ അപ്പം തിന്നുകയും ഞാൻ കളയ്ക്ക് വീഞ്ഞു കുടിക്കുകയും ചെയ്യുവീൻ. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ. വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഭക്ഷിക്കുന്നവന് കറവറ്റുന്നു. പരിഹാസി നിന്നെ ഭയക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്. ജ്ഞാനിയെ ശാസിക്ക, അവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രബോധിപ്പിക്ക, അവന്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്ക, അവൻ വിദ്യ അഭിവൃദ്ധി പ്രാപിക്കും. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാവുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും. നിനക്ക് ദീർഘായുസ്സുണ്ടാകും. നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. പോഷത്തമായവൾ മോഹപരവേശയായിരിക്കുന്നു. അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതുക്കൽ ഒരു പീഠത്തിന്മേലിരിക്കുന്നു. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ, ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്. മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാവുന്നു. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവരുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിലിരിക്കുന്നതെന്നും അവൻ അറിയുന്നില്ല. ദൈവമേ സംയോഗ്യമാവുന്നു ബാറക്കിമോ.
ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. നിരന്തരം ഈ ശുശ്രൂഷയെ വളരെ ധന്യമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും പ്രത്യേക ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ വിനയപൂർവ്വം ആരാധിക്കുകയും സ്തുതിക്കുകയും വന്നിക്കുകയും ചെയ്യുന്നു. ആ ദൈവനിടലിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസന മെത്രാപ്പൊലീത്ത അദ്ദേഹം നാട്ടിലാണെങ്കിൽ തന്നെയും തിരുവേനിയെ ഓർക്കുകയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലെ നിരന്തരം സംബന്ധിച്ച് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ വൈദികരെയും പ്രത്യേക അരമനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന വന്നി സന്തോഷത്തിനെയും ഈ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിലെ നിരന്തരം സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് അരമനയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വിശ്വാസികളെയും പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. സുവിശേഷ ഗീതങ്ങളിലെ 250-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. പഴയ ഗീതം, പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. ഈ നോമ്പിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്ത തമ്പുരാന്റെ ക്രൂശിനെ ഓർക്കുകയും അനുസ്മരിക്കുകയും ആ ക്രൂശിൽ ചൊരിഞ്ഞ നടത്തെ നിമത്തിൽ കൂടി ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ വീണ്ടും സമർപ്പിതമായി ഒരുക്കുന്ന ദിനങ്ങളാണ്. ഇതിന് ഓരോ നിമിഷവും ലഭിച്ചിരിക്കുന്ന അവസരങ്ങളിലൊക്കെയും നമുക്ക് വേണ്ടി കാൽവറിൽ യാഗമായ തമ്പുരാനെ ഹൃദയം കൊണ്ടറിഞ്ഞ് നാവുകൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് തീർച്ചയായിട്ടും ആ ദൈവതത്വമായ ജീവിതത്തോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരുന്നത്. ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. പൊന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു.
പൊന്നേച്ചു തമ്പുരാൻ നല്ലൊരു ും ജീവൻ വച്ചു പാപം ോഗിയും ഏറ്റവും പേരോഗിയതാശ്ചര്യമേ ഭാവിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൻ പുത്രന്റെ രാജത്തില ഭാവിയിൽ പ്രധാനിയായിരുന്ന സ്നേഹത്തിൻ പുത്രന്റെ രാജത്തില പൊന്നേച്ചു തമ്പൂരാൻ നല്ലൊരു രക്ഷകരനെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു കർത്താവ് വേഗത്തിൽ വേഗങ്ങൾ കോടി ദൂരന്മാരാർപ്പുകാൻ വന്നിടുമ്പോ എന്നിൽ കാലി എന്റെ മാറോടാണേ ചെന്റെ സങ്കടം തീർക്കണം രക്ഷകനെ എന്നെ കാലി എന്നെ മാറോടാണേ ചെന്റെ സങ്കടം തീർക്കണം രക്ഷകനെ ഒന്നേച്ചു തമ്പൂരാൻ നല്ലൊരു രക്ഷകൻ നിന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു
പിതാവിനും പുത്രനും വിശുദ്ധുള്ള റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ പരിശുദ്ധനാവുന്നു നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പിന്തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പിന്തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പിന്തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേണ്ടാവും ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നിങ്ങളുടെ നമസ്കാരം ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി പാപികളായ നടിയാരോട് കരുണ നമുക്ക് രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ സ്വർഗസ്വനാ ഞങ്ങളുടെ
പിതാവേ
സ്വർഗത്തെ പോലെ ഭൂമിയിലും ആവണമേ ആവശ്യമുള്ള അപ്പം തരണമേ ഞങ്ങൾക്ക് ആര് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ദേശയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് അതസമന്ത്രം ഞങ്ങളെ രക്ഷിച്ചോളണമേ നാല് രാജ്യശക്തി മഹത്വം നിനക്കുള്ളതാകുന്നു ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം
എന്നോട്
അപേക്ഷിച്ചോളണമേ ആ മീൻ
കർത്താവേ നിന്റെ സഭയുടെ നോമ്പും നമസ്കാരങ്ങളും നീ കൈക്കൊണ്ട് നാനാഭാഗങ്ങളിലും അതിനെ സമാധാനപ്പെടുത്തേണമേ വിരുദ്ധതകളെയും വേദവിപരീതങ്ങളെയും തർക്കങ്ങളെയും കലഹങ്ങളെയും അതിൽ നിന്ന് നീക്കിക്കളയണമേ നിന്റെ ഇഷ്ടപ്രകാരം ഭരിക്കുന്ന ഇടയന്മാരെ ഇതിൽ നിയമിക്കണമേ അത് നിന്റെ രാജ്യത്തിൽ നിന്റെ പിതാവിന്റെ വലസുമാതാന്മിക്കുകയും ചെയ്യുമാറാകണമേ സർവത്തിന്റെയും ഉടയവനായതേ എന്നേക്കും ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കർത്താവെ യാതൊരു നന്മയും ഗുണവും ഞങ്ങൾ നിന്റെ സന്നദ്ധയിൽ ചെയ്തിട്ടില്ലെങ്കിലും നിന്റെ കരുണയുടെ ആധിക്യ നിമിത്തം ഇതുവരെ നിന്റെ കൃപയാൽ ഞങ്ങളെ നീ കാത്തു പരിപാലിച്ചുവല്ലോ മശിഹാതമ്പുരാനെ ഇപ്പോൾ ഞങ്ങൾ അയോഗ്യരെങ്കിലും ഞങ്ങളുടെ നിസ്സാരമായ ശുശ്രൂഷയും ഹീനമായ പ്രാർത്ഥനയും കഴിക്കുവാനായിട്ട് നിന്റെ കരുണ ഞങ്ങളെ ഇളക്കുകയും നിന്റെ സന്നദ്ധയിൽ ഞങ്ങളെ നിർത്തുകയും ചെയ്തിരിക്കുന്നുവല്ലോ കാരുണ്യവാനും ദയവാനുമാകുന്ന ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളോട് ദയവ് ചെയ്യണമേ നിന്റെ കൃപയൻ പ്രകാരം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്റെ പ്രീതിക്കും ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ സന്തോഷത്തിനുമാക്കി തീർക്കണമേ ഞങ്ങളുടെ യാതനകളും അപേക്ഷകളും നിന്റെ ശ്രേഷ്ഠതയെങ്കിൽ അംഗീകരിക്കപ്പെടുമാറാകണമേ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ഞങ്ങളുടെ സൃഷ്ടാവേ ഞങ്ങൾ ജീവനോടിരിക്കുന്ന കാലമെല്ലാം എന്നേക്കും നിന്റെ ശ്രേഷ്ഠയുടെ മഹത്വമുള്ള ദിവസപ്രകാരം നടപ്പാൻ നിന്റെ ദയാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആദ്യന്തമില്ലാത്ത പിതാവിന്റെ വചനമായ കർത്താവായ യേശു മസിഹ, വ്യർത്ഥമായ എന്റെ ചിന്തയിൽ നിന്ന് നിന്റെ പൂർണ്ണ സ്നേഹത്തിന്റെ അടുക്കിലേക്ക് ഞങ്ങളുടെ ബോധത്തെ ആകർഷിക്കണമേ. തന്റെ രശ്മിയാൽ സംസാര ശക്തിയുള്ള എല്ലാവരെയും എല്ലാവരുടെയും ബോധങ്ങളെ പ്രകാശിപ്പിക്കുന്നവനായി പിതാവിൽ നിന്നുള്ള കതിരായവനെ നിന്റെ പ്രകാശത്താൽ നീരിക്കുന്ന പ്രകാരം നിന്നെ കാണുവാനും നിന്റെ കൃപയുടെ വായുവിൽ നിന്ന് മരണമില്ലാത്തവനും നാശമില്ലാത്തവനുമായ ജീവനെ ശ്വസിപ്പാനുമായിട്ട് ഞങ്ങളുടെ ബോധത്തിനകത്ത് നിന്റെ നിത്യപ്രകാശത്തെ ശോഭിപ്പിക്കണമേ. തന്റെ പ്രകാശത്താൽ ശരീരികളായിട്ടുള്ള എല്ലാവരെയും ആത്മീയരാക്കി തീർക്കുന്നവനായ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായവനെ ശരീരികളായ ഞങ്ങളിൽ നിന്റെ പ്രകാശത്തെ ശോഭിപ്പിക്കണമേ. നിന്റെ രശ്മികളുടെ ഉഗ്രതയാലും നിന്റെ കതിരുകളുടെ ചൂടിനാലും അതിരില്ലാത്ത നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ ഉണർവോടുകൂടെ സഞ്ചരിച്ചുകൊണ്ട് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശ്രൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ.
പ്രത്യേക ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം കൊണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവകാശവും അവസരവും ഒരുക്കി തന്നതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേക പരിശുദ്ധമായ ഈ നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ ഇതുപോലെ ലഭിക്കുന്ന നിമിഷങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രമായ നന്മയെ തന്നെ പരിവർത്തനം ചെയ്യപ്പെടാൻ ഉതകുന്ന ശ്രേഷ്ഠ നിമിഷങ്ങളായിട്ട് നമുക്ക് കാണുകയും അതിനനുസൃതമായി നമ്മളെ തന്നെ ഒരുക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബലഹീനനായ ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോഴും പ്രവേശിക്കുന്നില്ല. ആമുഖ വാക്കുകളൊക്കെ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നിരന്തരം നമ്മൾ ധ്യാനിക്കാറുള്ള നിന്റെ ഗീതം പോലെ തന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഗീതം പോലെയല്ല എൻ പിതാവേ എന്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഗീതം. ഒരുപക്ഷെ ഇതുപോലുള്ള ഗീതങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളെ ഓർപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്, ദൈവഹിതത്തിന് അനുസൃതമായിട്ട് നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളത്. ജീവിതത്തിൽ നിരാശയും ദുഃഖവും ഉണ്ടാകുന്നത് ജീവിതത്തെ പറ്റി ഒരു വ്യക്തമായ പദ്ധതി നാം തന്നെ രൂപപ്പെടുത്തുകയും ആ രൂപപ്പെടുത്തിയെടുത്ത പദ്ധതിയെ പിടിച്ചെടുക്കത്തക്കവണ്ണം നമ്മൾ തന്നെ ജീവിതത്തെ ക്രമീകരണം ചെയ്യുമ്പോൾ ദൈവത്തെ കൂട്ടുപിടിക്കാതെ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ലഭിക്കുന്നതിനനുസൃതം ആഗ്രഹിക്കുന്നതിനനുസൃതമായി പ്രതിഫലം ലഭിക്കാതെ വരുമ്പോൾ നിരാശ ഉണ്ടാകുന്നത്. അതേസമയം ജീവിക്കുന്ന ഓരോ ഘട്ടത്തിലും ദൈവഹിതം എന്തെന്നറിഞ്ഞ് പരിശുദ്ധനായ പൗലോസ് നാം ഉറപ്പിക്കുന്നത് പോലെ അതിനനുസൃതമായി നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിലൊരു മാധുര്യം ഉണ്ടാകും, നമ്മുടെ സ്വപ്നങ്ങൾക്ക് തന്നെ ഒരു നൈർമല്യം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ ഓർപ്പിക്കുന്ന ഗീതം, വീണ്ടും ആ ഗീതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, ഏത് ഗുണമെന്നറിയുവാൻ ഇല്ല എനിക്ക് ജ്ഞാനം, നിൻ തിരുനാമ നിമിത്തം നീതിമാർഗത്തിൽ എന്നെ നയിക്കണമേ. പലപ്പോഴും തെരഞ്ഞെടുപ്പിന് നമ്മൾ പരാജിതരാണ്. ദൈവഭാഗം നമുക്ക് പ്രാർത്ഥിക്കാം, ശ്രേഷ്ഠമായ പാതകളെ ചൂണ്ടി ഞങ്ങളെ നയിക്കണം.
നിന്റെ ഗീതം പോലെ നിത്യം നടത്തിയിടണമേ, നിന്റെ ഗീതം പോലെ അല്ലേ ഗംഭീരാവേ യഹോവേ, നിന്റെ ഗീതം ഇമ്പമുള്ള ജീവിതവും ഏറെ കാലങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ജോലിക്കും നിന്റെ ഹൃദയം പോലെ എന്നെ
പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള സന്തോഷച്ചൻ, അരമനയിൽ കൂടിയിരിക്കുന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നേരത്തെ ഞാൻ ഉറപ്പിച്ചതുപോലെ 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠവും പരിശുദ്ധവുമായ നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റു ദിനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്തകളെയും നമ്മുടെ ശരീരങ്ങളെയും ഒരേപോലെ ദൈവസന്നിധിയിൽ സമന്വയിപ്പിച്ച് പരിശുദ്ധിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ദിനങ്ങളാണ് ഈ നോമ്പിന്റെ ദിനങ്ങൾ എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് കടിഞ്ഞാണിടാനും വളരെ ആത്മീയ അവബോധത്തോടുകൂടി ജീവിപ്പാനും ഒക്കെ സഭ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ്. പ്രത്യേകിച്ച് 50 ദിവസത്തെ നോമ്പിനോടുള്ള അനുബന്ധിച്ചുള്ള ഈ ദിനങ്ങളൊക്കെ. ഒന്നാമത്തെ ആഴ്ച പിന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിൽ കൂടി കടന്നു പോകുന്നു. ഒന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ നോമ്പ് നോമ്പൊക്കെ വളരെ ഓരോ ദിനങ്ങളും വളരെ സ്പീഡിൽ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും അതിന്റെ പ്രാധാന്യം അറിയാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ പ്രയാസമാണ്. ഈ ദിന എത്ര തിരക്കട്ട ദിനങ്ങളിലാണെങ്കിലും ഈ നോമ്പിന്റെ ദിനങ്ങളെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുവാനും അല്പം ശാന്തമായി ലഭിക്കുന്ന നിമിഷങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ ബാഹ്യ ലോകത്തു നിന്ന് ആന്തരിക ലോകത്തിലേക്കൊന്ന് പ്രവേശിച്ച് ഉള്ളിൽ ദൈവം ഇട്ട ചൈതന്യത്തെ ഒന്ന് കാണുവാൻ തക്കവണ്ണം ഒരുക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നുള്ളത് ഒരാമുഖ വാക്കായിട്ട് ഞാൻ ഓർപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചോളം ഈ ദിനങ്ങളൊക്കെ ശ്രേഷ്ഠമായ പല പിതാക്കന്മാരെ ഓർക്കാനുള്ള ദിനങ്ങളായിട്ടൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ മലങ്കര സഭയില് മാവേലിക്കര ഭദ്രാസനത്തിന്റെ മത്രാപോലത്തെയാണ് ദീർഘകാലത്തെ സേവനം അനുഷ്ഠിക്കുകയും സാമൂഹിക രംഗങ്ങളിൽ ഏറ്റവും ഔന്നത്യമായ ശ്രദ്ധ പതിപ്പിച്ച അഭിയന്യ ഗീവർഗീസ് മാർ ഒസാ തിരുമേനയുടെ ഓർമ്മ നമ്മളെ കൊണ്ടാടുകയുണ്ടായി. 16-ാം തീയതി ആയിരുന്നു അഭിയന്ന തിരുമനസന്റെ ഓർമ്മ. ലോകം മുഴുവനും വളരെ ശ്രദ്ധിക്കപ്പെട്ട ജീവിക്കുന്ന സാഹചര്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു പിതാവ് തന്നെയാണ് ഒസാ തിരുമേനി. കാരണം ആ കരങ്ങളിൽ കൂടി കൈമാറിയിട്ടുള്ള കോടിക്കണക്കിന് രൂപ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ ഉദ്ധാരണത്തിന് ദൈവം എടുത്തുപയോഗിച്ചു എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ 3-4 നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന സ്മർണയിലെ പോളിക്കപ്പോസ് എന്ന് പറയുന്ന ശ്രേഷ്ഠനായ പിതാവിനെ നമ്മൾ ഈ ദിനങ്ങളിൽ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്കറിയാൻ, അദ്ദേഹം 86 വയസ്സിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. 86-ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊല്ലാൻ തക്കവണ്ണം ശത്രുക്കൾ അല്ലെങ്കിൽ അന്യ ജാതികൾ കടന്നു വരുമ്പോൾ ക്രൈസ്തവ വിശ്വാസം ത്യജിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തോട് ഉദ്ബോധിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു പദമുണ്ട്, 86 വർഷം ഞാൻ എൻ്റെ യഹോവയെ സ്നേഹിച്ചു, അവൻ എനിക്ക് ഒരു കുറവും വരുത്തിയില്ല, ഇനിയും ഏത് പ്രയാസം വന്നാലും എൻ്റെ തബ്രാനെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് ദൈവമഹത്വം ലോകവും പാകെ പ്രഘോഷിച്ച ഒരു ശ്രേഷ്ഠനായ പിതാവാണ് പരിശുദ്ധ പോളിക്കപ്പോസ്. ആ പിതാവിനെ നമ്മൾ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ മലങ്കര സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു പിതാവാണ് മലങ്കര സഭാപാസ്റ്റർ എന്ന ശ്രേഷ്ഠമായ സ്ഥാനം സഭ നൽകി ബഹുമാനിക്കുന്ന പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. അദ്ദേഹത്തിന്റെ ഓർമ്മയാണ് 23-ാം തീയതി. അത് തീർച്ചയായിട്ടും മലങ്കര അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന പഴയ സെമിനാരിൽ വളരെ വലിയ പെരുന്നാളായിട്ടാണ് ആ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മ സഭ മുഴുവനായിട്ട് കൊണ്ടാടുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ആ പിതാവിന്റെ നാമധേയത്തിലെ ദേവാലയങ്ങളുണ്ട്. അവിടേക്കും ആ പിതാവിന്റെ ഓർമ്മ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അനുഷ്ഠിക്കുന്നു എന്നുള്ളത് ഇതോടൊപ്പം ഓർക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ ഭദ്രാസനത്തിന് ഒരു ശ്രേഷ്ഠമായ അടിസ്ഥാനമിട്ട അഭിനയ മക്കാറി സിനിമയുടെ ഓർമ്മയും കൂടാണ് 23-ാം തീയതി. 60-70 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ കുടിയേറിയ മനുഷ്യരൊക്കെയും വിവിധ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുമ്പോൾ അവരെ കണ്ടെത്തി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സഭയ്ക്ക് വളരെ മനോഹരമായ വളരെ ശ്രേഷ്ഠമായ ഒരു അടിസ്ഥാനമിട്ട് ഒരുപാട് സഭയ്ക്ക് വേണ്ടി യത്നിച്ച ഒരു പിതാവായിട്ടാണ് മക്കാറി സിനിമേനി. ഈ പിതാക്കന്മാരെയൊക്കെ ഓർമ്മിക്കുകയും ഈ പരിശുദ്ധ അഭിനി പിതാക്കന്മാരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശ്രേഷ്ഠമായി ശിരസുകൾ മയമിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനങ്ങൾ നമ്മൾ അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ നമ്മൾ വായിച്ചതും സദൃശ്യവാക്യങ്ങളും തന്നെയാണ്. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യമാണ്. സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. വളരെ സുപരിചിതമായ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ചിന്ത നമ്മൾ ഉറപ്പിക്കുന്നത്. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞുപോകും. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞുപോകും. ജ്ഞാനിയായ ശലോമോന്റെ ശ്രേഷ്ഠമായ അതിരങ്ങളിൽ നിന്ന് പുറപ്പെട്ട പവിഴ മുത്തുകളാണ് സദൃശ്യവാക്യങ്ങൾ. ഈ സദൃശ്യവാക്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്നാണ് യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു. യഹോവ ഭക്തി എന്തൊക്കെയാണെന്നുള്ള വിവിധ തലങ്ങളിൽ ശലോമൻ ഓർപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് വേദവസ്തം വായിച്ചപ്പോൾ തന്നെ ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അങ്ങനെ പല തലങ്ങളിൽ ഈ യഹോവ ഭക്തിയെ പറ്റി ലോകമ്പാകെ പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം ജ്ഞാനിയായ ശലോമന്റെ ജ്ഞാനം ഉണർന്നെഴുന്നേൽക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാശയം തന്നെയാണ് യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു എന്ന് പറയുന്ന ഒരു സംഗതി. ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമായിട്ട് നമ്മൾ കാണുന്നത് ജീവനാണ്. ഒരുപക്ഷെ ജീവനോളം പ്രാധാന്യമുള്ള ലോകത്തിൽ എന്താ ഉള്ളത്? അതുകൊണ്ട് തന്നെ ഈ വാക്യം ശലോമ ജ്ഞാനം എടുത്ത് ചിന്തിക്കുവാൻ തക്കോണം നമുക്ക് നൽകുമ്പോഴും ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ചിന്തകളെ മനസ്സിലാക്കുമ്പോഴും ഈ ജീവൻ നിലനിർത്തുന്ന പ്രാധാന്യത്തെ പറ്റി ചിന്തിക്കുന്നത് വളരെ അഭികാമ്യമാണ്. ഏറ്റവും മൂല്യമേറിയ സംഗതിയെ ആസ്പദമാക്കി അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ജീവിക്കുക. പലപ്പോഴും ജീവനെ പറ്റിയുള്ള നമ്മുടെ ധാരണ വളരെ വിരളമാണ്. ജീവൻ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു. ശരീരത്തെ താങ്ങി നിർത്തി ഈ ഒരു ജീവിതത്തിൽ മാത്രം ഉണ്ടായി രൂപപ്പെട്ട് അവസാനിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് പലരും ജീവനെ കണക്കാക്കുന്നുണ്ട്. ഏറ്റവും മിഥ്യമായ അബദ്ധമായ ഒരു ധാരണയാണ്. ഈ ശരീരം വിട്ടാലും നിലനിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ് നമ്മുടെ ജീവൻ. പക്ഷെ അത് നിലനിൽക്കണമെങ്കിൽ ഈ ലോകത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്നുണ്ട്. ഒരു വ്യക്തിയിൽ ജീവൻ നൽകുന്ന വിവിധ ആത്മീയ ശേഖരങ്ങളുണ്ട്. ആ ശേഖരങ്ങളെ പറ്റി 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ ആത്മീയ ശേഖരം ഈ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ ആത്മീയ ശേഖരം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അമിതമായ ഭക്തിയാണ്. നമുക്കറിയാം ഈ ഉറവ എന്ന് പറയുന്ന സംഗതി ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കൗതുകമേറുന്ന ഒരു പദമാണ്. കാരണം നമ്മുടെ നാടുകളിലൊക്കെ ഈ മഴ പെയ്യുമ്പോൾ കയ്യാലയുടെ മതിലിന്റെ ഒക്കെ അടിത്തട്ടിക്കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ ഉറവയുടെ നീരുകൾ ഇങ്ങനെ വരുന്നത് കാണുന്നുള്ളു. എനിക്കത് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ കൗതുകമായ ഒരു കാഴ്ചയാണ് ഈ ഈ ഈ മതിലിന്റെ ഒക്കെ അടിയിൽ നിന്നും പൊട്ടി വരുന്ന അതിന്റെ ഉത്ഭവം ഇവിടെ കണ്ടെത്താൻ പ്രയാസം. വളരെ ഒത്തിരി ഉള്ളിൽ നിന്നുമാണ് ഈ മഴവെള്ളം അടിഞ്ഞുകൂടി അതിങ്ങനെ മണലിക്കൂടി ഇങ്ങനെ വളരെ ലോങ് പ്രോസസ്സാണ്. കുറെ കഴിഞ്ഞിട്ടാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വീഴുന്നത്. ആ ജലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് വളരെ ഏറ്റവും ഇത് അരിച്ച് മണ്ണൽ അരിച്ചു വരുന്ന വെള്ളമായതുകൊണ്ട് ഏറ്റവും പ്യൂറായിട്ടുള്ള വാട്ടറാ, ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. നമ്മൾ ഏതൊക്കെ വിധത്തിൽ കൂടി വെള്ളത്തെ സംസ്കരിച്ചെടുത്താലും അതിനേക്കാളൊക്കെ ടെസ്റ്റ് ചെയ്താൽ ഏറ്റവും 100% സുതാര്യതയുള്ള പൂർണ്ണമായ ഒരു ജലമാണ് ഈ ഉറവയിൽ നിന്നും പൊട്ടി വരുന്നത്. പക്ഷെ അമേരിക്കയിൽ ജീവിക്കുന്ന ആളുകൾക്കൊന്നും അത് കാണത്തക്കവണ്ണമുള്ളൊരു ഭാഗ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നാടുകളില് നാട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന ഒരു സംഗതിയാണ്. ഈ മഴക്കാലമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് വെയിലൊക്കെ അങ്ങോട്ടായി വരുമ്പോഴും ഈ വെള്ളം വറ്റുന്നില്ല. അങ്ങനെ ചൂടുള്ള ഒരു ഘട്ടത്തിൽ ഈ വെള്ളത്തിന്റെ ഉറവയിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിന്റെ ആ ഒരു നനുനിർത്ത സ്പർശനം എന്ന് പറയുന്നത് അത് വളരെ ഹൃദ്യമായ ഒരു കാഴ്ച തന്നെയാണ്. അല്ലെങ്കിൽ അത് അത് അതൊരു തീർത്ഥമാണ്, അത് ശരിക്കും ഒരു തീർത്ഥമാണ്. തീർത്ഥം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശുദ്ധിയുള്ളതാണ്. അപ്പം ദൈവഭക്തി ഒരു തീർത്ഥമാണെന്നുള്ള ഒരു ഓർമ്മ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ ഊറിക്കൂടുന്ന ആധ്യാത്മികതയുടെ ഉറവന്റെ പ്രധാന ഘട്ട ഒരു സ്ഥലമാണ് യഹോഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തോടുള്ള ഭക്തി നമ്മളിൽ ഉണ്ടാകുമ്പോൾ അജീവന്റെ തുടിപ്പ്, അജീവന്റെ നിലനിൽപ്പ് സാധ്യമാകുന്നു എന്നുള്ള വലിയൊരു ഓർമ്മ നമുക്ക് ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ആധ്യാത്മികത രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവഭക്തി രൂപപ്പെട്ടു വരുന്നത്? പ്രധാനമായിട്ട് മൂന്ന് തലങ്ങളിലാണ് ഒരു വ്യക്തിയിൽ ദൈവഭക്തി രൂപപ്പെട്ടു വരുന്നത്. ഒന്ന്, തലമുറയിൽ നിന്നും കൈമാറി വരുന്ന ആത്മീക ഒരു ചങ്ങല പോലെ മാറി വരുന്ന ഒരു കൈമാറ്റം വരുന്ന ഒരു സംഗതിയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. നമുക്ക് ലഭിപ്പിക്കുന്ന ആത്മീയതയൊക്കെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, അവർക്ക് ലഭിച്ചത് അവരുടെ മാതാപിതാക്കളിൽ നിന്ന്. അങ്ങനെ നമ്മുടെ മക്കളിലും നമ്മളത് കൈമാറ്റം ചെയ്യേണ്ട ഒരു വലിയ മൂല്യമായ ഒരു വസ്തുവാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ വളരെ സൗകര്യമായിട്ടും സുഖപ്രദമായിട്ടും ജീവിക്കാനുള്ള താല്പര്യത്തോടുകൂടി ജീവിക്കുന്നത് കൊണ്ട് പലപ്പോഴും കൈമോശം വരുന്നൊരു സംഗതിയായിട്ട് ദൈവഭക്തി മാറ്റപ്പെടുന്നുണ്ട്. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു മൂല്യം കൈമോശം വരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു കാഴ്ചയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി തന്നെ, നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഗതിയാണ്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി ഒരു 10-20 ചെറുപ്പക്കാര് ഒരുമിച്ച് കൂടി വളരെ മോശമായിട്ട് ഈ പെൺകുട്ടി, അത് അവളുടെ സന്തോഷപ്രകാരമാണ്, ആ കൂട്ടത്തില് ആൺകുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് ഈ പെൺകുട്ടി കഞ്ചാവ് വലിക്കുകയും അതിനുശേഷം ആ ആൺകുട്ടിയുടെ കയ്യിലോട്ട് കുഴഞ്ഞു വീഴുകയും, എത്ര മോശമായ ഒരു, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ എന്ന് പറയുന്നത് എത്ര പവിത്രമായിട്ടും എത്ര കുടുംബിനി അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി വളരെ മോശമായ ഒരു തലങ്ങളിലേക്ക് കുടുംബ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ നൈർമല്യ ജീവിതം ഒക്കെ മാറ്റപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാവോ, ഈ ആത്മീകത കൈമാറ്റം വരുന്നില്ലെന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം. ആധ്യാത്മികത, ദൈവഭക്തി, അത് നമുക്ക് ആർജിച്ചത് മാതാപിതാക്കളിൽ നിന്ന് ആർജിച്ചത് ഒട്ടും കളയാതെ നമ്മൾ മക്കളിലേക്ക് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ പരിവേശിപ്പിച്ചെങ്കിൽ മാത്രമേ അതും ഒരു ചൈതന്യമുള്ള വളക്കായിട്ട് അവിടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ തക്ക നടയായി തീരത്തുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഒന്ന്, ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃത മാർഗുന്ന ആത്മീയതയുടെ ഉറവിന്റെ ഒരു തലമെന്ന് പറയുന്നത് ഈ മാതാപിതാക്കളിൽ നിന്ന് കൈമാറി വരുന്ന ഒരു വിശ്വാസമാണെന്നുള്ളത് അത് വലിയൊരു സംഗതിയായിട്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തണം. രണ്ടാമതായിട്ട് ഒരു വ്യക്തിയിൽ അത് രൂപപ്പെട്ടു വരുന്നത് അവനായിരിക്കുന്ന സമൂഹത്തിൽ നിന്ന്, ഒരു ആത്മീക സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്നും ആരാധനാതലങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ആത്മീക അനുഭൂതിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു തികഞ്ഞ ആരാധന ആത്മീക പൈതൃകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ അനുഭൂതി നമ്മുടെ പള്ളികളൊക്കെയും ആ ഒരു തലത്തിൽ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഒരു വ്യക്തി ഒരു കുഞ്ഞ് ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നിൽക്കുന്ന മുതിർന്നവർക്ക് ഏത് തലത്തിലുള്ള ദൈവിക ആത്മാവനെയാണ് ആ കുഞ്ഞിൽ പകർന്നു കൊടുക്കാൻ തക്കവണ്ണം ഇടയായി തീരുന്നുള്ളത് ശ്രദ്ധയോടുകൂടി നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും കണ്ടുവരട്ടെ, നമ്മുടെ നിഷ്കളങ്കരായി വളരുന്ന കുഞ്ഞുങ്ങളൊക്കെയും കുറെ കാലം നമ്മുടെ ഉള്ള പല ദേവാലയങ്ങളിൽ കടന്നു വരുമ്പോൾ വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന ഒരു തലങ്ങളിലേക്ക് അവരായി തീരുന്നുണ്ട്. അതിന്റെ ഉത്തരവാദികളല്ലേ ഞാനും നിങ്ങളും എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ജനിച്ചു വരുന്ന ഓരോ മക്കൾക്കും ഒരാത്മീക അടിസ്ഥാന പശ്ചാത്തലം രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കടന്നു വരുന്ന ദേവാലയം. ആ ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയത അദൃശ്യമായി ലഭിക്കുന്ന നന്മകളൊന്നുമല്ല, അവിടെയും പുരോഹിതന്മാരിൽ നിന്നും ആരാധനയിൽ നിന്നും അവിടെ കൂടി വരുന്ന സമൂഹങ്ങളിൽ നിന്നുമാണ് ഓരോ തലമുറയ്ക്കും ലഭിക്കേണ്ട ആത്മീയ നിറവെന്ന് പറയുന്നത്. പക്ഷെ അതെത്രമാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്? പലപ്പോഴും പള്ളികളൊക്കെ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ കേന്ദ്രങ്ങളായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. പരസ്പരം വൈരാഗ്യം തീർക്കാനും പരസ്പരം ഇഷ്ടക്കേടുകൾ തീർക്കാനും സ്വന്തം ഈഗോയെ ഇല്ലാതാക്കാനും ഒക്കെ ഉള്ളൊരു ഒരു ഒരു സ്ഥലമായിട്ട് പലപ്പോഴും ദേവാലയങ്ങൾ മാറ്റപ്പെടുമ്പോൾ ഈ പറയുന്ന ആത്മീക ശോചനീയത ശക്തമായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. മൂന്നാമതായിട്ട് ഒരു വ്യക്തിയിൽ രൂപപ്പെട്ടു വരുന്ന ആത്മീയത ഈ പറയുന്ന രണ്ട് തലങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിനുശേഷം മൂന്നാമത് സ്വന്തം ഹൃദയങ്ങളിൽ കൂടി ആഴമായ ധ്യാനത്തിൽ കൂടി ആഴമായ അന്വേഷണത്തിൽ കൂടി ലഭിക്കുന്ന തിരിച്ചറിവിൽ കൂടി ലഭിക്കുന്ന ഒരു ആത്മീയ സംസ്കാരമാണ്. അതൊരു നല്ല തികഞ്ഞ പ്രാർത്ഥനാ ജീവിതം ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയിൽ ഈ പറയുന്നത് പോലെ ഒരു ആത്മീയ ഉറവിന്റെ തലം രൂപപ്പെട്ടു വരുന്നു. അപ്പം പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ദൈവഭക്തി. അപ്പം ദൈവത്തെ അറിയാനുള്ള ഒന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ദൈവഭക്തി കണ്ടെടുക്കുക. രണ്ടാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് 36 സങ്കീർത്തനം 9 വാക്യത്തിൽ പറയുന്നു, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. 36 സങ്കീർത്തനം 9 വാക്യം, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു, പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. അപ്പൊ ജീവന്റെ ഉറവ് നേടുന്ന രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നാം ആരാധിക്കുന്ന ദേവാലയമാണ്, അല്ലെങ്കിൽ ദേവാലയത്തിൽ ലഭിക്കുന്ന ആരാധനയും ലഭിക്കുന്നതാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു എന്നാ പറയുന്നത്. എന്താണ് ആലയത്തിന് ലഭിക്കുന്ന പുഷ്ടി? ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇടിയും തൊഴിയും അടിയും പിടിയും ഉള്ള പുഷ്ടിയല്ല ആലയത്തിന് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ ചില പള്ളികളിലൊക്കെയാണ്, ചിലയിടത്തൊന്നും ഇല്ല, ചിലയിടത്തൊക്കെ ഉണ്ട്, ഡോണറ്റോ അതൊക്കെ നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ആലയത്തിന് പറയുന്നത്. ആലയത്തിൽ നിന്ന് പുഷ്ടി എന്ന് പറയുന്നത് നമുക്ക് ഒരുക്കുന്ന ദൈവത്തിന്റെ തിരിശരീരമാണ്. കർത്താവിന്റെ തിരിശരീരത്തിൽ ലഭിക്കുന്ന ശക്തിയാണ് ആലയത്തിൽ നിന്ന് ലഭിക്കുന്ന പുഷ്ടി എന്ന് പറയുന്നത്. ഇത് സങ്കീർത്തനക്കാരൻ നമ്മുടെ വളരെ നേരത്തെ തന്നെ നമ്മുടെ കർത്താവിന്റെ തിരിശരീരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുൻകൂട്ടി ചിന്തിച്ചൊരു ഭാഗം തന്നെയാണ്. അപ്പൊ ദേവാലയത്തിൽ നമ്മൾ ആരാധിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്താൻ നാം സ്വീകരിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഘടകം കർത്താവിന്റെ തിരിശരീരമാണ്. പക്ഷെ ഈ നാം അനുഭവിക്കുന്ന, നമ്മളൊക്കെ കർത്താവിന്റെ തിരിശരീരം അനുഭവിക്കുന്നില്ല, യാതൊരു സംശയമില്ല. എല്ലാ ഞായറാഴ്ചയിലും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കർത്താവിന്റെ തിരിശരീരം ജനങ്ങൾക്ക് പങ്കുചോദിച്ചു കൊടുക്കാനായിട്ടാണ്. പക്ഷേ നാം അനുഭവിക്കുന്ന ഈ തിരിശരീരം നമ്മളിൽ നിത്യമായ ജീവൻ നിലനിർത്തുവാൻ തക്കവണ്ണം ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മള് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അനുഭവിക്കേണ്ടത് ഇത് അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവനെ ഇല്ലാതാക്കുന്നതാണോ ജീവനെ നിലനിർത്തുന്നതാണോ. പൗലോസ്ലീഗ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, ശ്രദ്ധ ഇല്ലാതെ ഒരുക്കമില്ലാതെ ഈ വസ്തു നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ സത്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളെ തന്നെ രോഗികളാക്കി തീർക്കുന്നുള്ളതാണ്. അപ്പം ഈ ആലയത്തിൽ നിന്ന് ലഭിക്കുന്ന പുഷ്ടി നമ്മുടെ ജീവൻ നിലനിർത്താൻ ഉപയോഗിക്കാം, നമ്മുടെ ജീവനെ ഇല്ലാതാക്കാനും നമുക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടും നാം അതിനോട് കാണിക്കുന്ന മാനസിക അടുപ്പമനുസരിച്ചിരിക്കും. അപ്പൊ ഒരുക്കമുള്ള ദൈവഭക്തിയുള്ള ആത്മാവോടുകൂടി ഈ ദേവാലയത്തിൽ ഈ ഒരു ശുശ്രൂഷമായിട്ട് സംബന്ധിക്കുമ്പോഴും അതേ പ്രാധാന്യത്തോടെ നമ്മൾ ലഭിക്കുമ്പോൾ ഈ നന്മ നമുക്ക് അനുഭവിക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞിട്ട് ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. എന്താ ആനന്ദ നദി? തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിന്റെ തിരുരക്തമാണ്. അപ്പം തിരുശരീരവും തിരുരക്തവും ഇതിൽ ഉണ്ടാക്കുന്ന രണ്ട് സംഗതിയാണ്, ഒന്ന് തൃപ്തി, രണ്ട് സന്തോഷം. തൃപ്തിയും സന്തോഷത്തിന്റെയും പൂർണ്ണതയാണ് ഈ തിരുശരീരങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥ ജീവൻ നിലനിർത്തുന്ന ഒരു ഉറവായിട്ട് ആരാധന നമ്മൾ രൂപാന്തരം ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന ഘടകമാണ് ഈ ആ ഒരു തലത്തിൽ നമ്മൾ ഇതിനെ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നന്മ. തുടർന്നുള്ള വാക്കത്തിൽ പറയുന്നുണ്ട്, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, ജീവന്റെ ഉറവ് ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്, അതോടൊപ്പം നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ഒരു വ്യക്തി പ്രകാശിക്കേണ്ടത് ഈ സത്യങ്ങളെ വിശുദ്ധിയോടുകൂടി ഉൾക്കൊള്ളുമ്പോഴാണ്. ഒരു ഒരു വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളിൽ കർത്താവിന്റെ തിരുശരീരങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ മുഖം പ്രകാശിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ദേവാലയത്തിൽ ആരാധന കഴിഞ്ഞ് നമ്മൾ ഭവനത്തിൽ പോകുമ്പോൾ പ്രകാശം കൊണ്ടാണോ? ചില ഭർത്താക്കന്മാരൊക്കെ പറയുന്നുണ്ട്, കാരണം വീട്ടിലെത്തി ഉടനെ തന്നെ ഏതെങ്കിലും കലവില കൂടുമ്പോൾ ഓ നീ പിശാചിനെ കൊണ്ട പള്ളി പോയിട്ട് വന്നത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ. അപ്പം ഇതൊക്കെ അനുഭവിച്ചാൽ പിശാചിനെയും കൊണ്ട് വരാം, ദൈവത്തെയും കൊണ്ട് വരാം. ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ, കർത്താവ് തന്റെ തിരുശരീരങ്ങള് തന്റെ ശിഷ്യന്മാർക്ക് പകുത്തു കൊടുത്തു. 11 പേരിൽ അതിൽ പ്രകാശമായിട്ട് മാറിയപ്പോൾ ഒരാളിൽ അന്ധമായിട്ട് മാറി, അത് പിശാചായിട്ട് മാറി. ഇരുട്ടിന്റെ തലങ്ങളിലേക്ക് ആ മനുഷ്യൻ യാത്ര ചെയ്ത് യൂത. അപ്പം ഇത് സ്വീകരിക്കുന്നതുകൊണ്ട് നമ്മൾ അനുഭവിച്ചതിലാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഇത് സ്വീകരിക്കുന്ന പരിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും നിറവുള്ളവരായിട്ട് മാറുന്നത്. ചില മനുഷ്യരൊക്കെ ഇങ്ങനെ വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് കൈമുത്തി പോകുമ്പോൾ ഈ കൈമുത്തുമ്പോൾ തന്നെ ഈ കടന്നു വരുന്ന ആളുകളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഈ വ്യക്തി ശരിക്കും ഈ ദേവാലയ ആരാധന ആസ്വദിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. ചില ആളുകളൊക്കെ എന്തൊക്കെ ഓർത്ത് ജള്ളെ വീർപ്പിച്ച് ഇത്രയും നേരം അച്ഛൻ ഒരു ഇത്ര നേരം എടുത്തുന്ന കുർബാന പുറമീവനും ഇത്ര നീട്ടമുണ്ടാണെന്നൊക്കെ മനസ്സോട് കടന്നു വരുന്നതും, ചില മനുഷ്യരൊക്കെ ഈ ആരാധനയുടെ ആത്മീയ നിർവൃതിയിൽ ഹൃദയം സന്തോഷമായിട്ട് കടന്നു വരുമ്പോൾ ഇത് രണ്ടും അവരുടെയൊക്കെ മുഖത്ത് പ്രതിഫലിക്കും. അതുകൊണ്ട് പറഞ്ഞു, നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നമ്മൾ നിരന്തരം പാടുന്നതാണ്, ഇവിടെ നിന്ന് പറഞ്ഞൊരു ഈശോ നിൻ വെളിവാൽ ഞങ്ങൾ കാണുന്നു, പ്രകാശം നൽകുന്ന ഈശോ അവിടുത്തെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശിക്കുന്നു. അഖിലാണ്ടത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവിക പ്രകാശം നീയാകുന്നല്ലോ. അതുകൊണ്ട് കുറവ് ബലഹീനരായ ഞങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അതുകൊണ്ട് ഈ ആരാധന ലഭിക്കുന്ന ഏറ്റവും വലിയ പുഷ്ടി എന്ന് പറയുന്നത് ജീവന്റെ ഉറവാണ്. ആ ജീവന്റെ ഉറവ് നമ്മളിൽ സമഗ്രമായ ആത്മ നിറവിലേക്ക് നയിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഈ ഭാഗത്ത് തിരിച്ചറിയുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത്. ക്രിസ്തുവിന്റെ വരവിനെ പറ്റി നമ്മുടെ തമ്പുരാൻ പറയുകയാണ്, അവർക്ക് ആർക്ക് തന്നെ അന്വേഷിക്കുന്ന സമസ്ത മാനവജാതിക്കും ജീവൻ ഉണ്ടാകുവാനും, അത് വെറുതെ ഉണ്ടാകുവാനല്ല സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. അപ്പോ സമൃദ്ധിയായിട്ട് അത് ഒരു വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് ആരാധനയിലൊക്കെ സംബന്ധിക്കുമ്പോൾ ആ ഒരു ബോധ്യത്തോടുകൂടി കടന്നു വരുവാൻ തക്കവണ്ണം നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട സംഗതി, ഏതൊരു സംസ്കാരവും അത് കൈമോശം വരുന്നത് അത് അർത്ഥമില്ലാതെ അവയെ ആചരിക്കുമ്പോഴാണ്. പലപ്പോഴും ഇതുപോലുള്ള സംഗതികളെയൊക്കെ അർത്ഥമില്ലാതെ നമ്മൾ ആചരിക്കുമ്പോൾ അതിന്റെ മഹത്വം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പല ആചാരങ്ങളും പ്രഹസനങ്ങളായിട്ട് മാറുന്നുണ്ട്. വെറും പ്രഹസനങ്ങളായിട്ടാണ് പല ആചാരങ്ങളും ഇന്ന് മാറ്റപ്പെടുന്നത്. ഒരു വ്യക്തി ഉന്നതനായി തീരണമെങ്കിൽ ആ വ്യക്തിയിൽ 3 ശ്രേഷ്ഠമായ സംസ്കാരങ്ങൾ കാണണം. 1 സംസ്കാരം എന്ന് പറയുന്നത് അർപ്പണ മനോഭാവം. 2 ശ്രേഷ്ഠമായ സംസ്കാരം പങ്കുവെക്കാനുള്ള മനസ്സ്. 3 സംസ്കാരം എന്ന് പറയുന്നത് ഏത് ജീവിത പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളാനുള്ള മനോബലം. ഇത് 3 ശ്രേഷ്ഠമായ 3 തലങ്ങളാണ്. നമ്മൾ എല്ലാ വർഷവും ക്രിസ്തുമസൊക്കെ ആചരിക്കുമ്പോഴും ഓരോ പ്രാവശ്യവും ക്രിസ്തു നമ്മളില് അവതരിക്കേണ്ടത് ഈ രൂപങ്ങളിൽ കൂടിയാണ്. എന്താണ് ഈ അർപ്പണ മനോഭാവം എന്ന് പറയുന്നത്? ദൈവമുമ്പ കാണിക്കുന്ന ആ അർപ്പണത്തോടുകൂടിയുള്ള നമ്മുടെ ഒരു സമർപ്പണത്തോടുകൂടിയുള്ള നമ്മുടെ ജീവിതം. ദൈവമുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ഈ അർപ്പണ മനോഭാവം. അത് ദൈവത്തോട് വളരെ സൂക്ഷ്മമായ മനസ്സിന്റെ ഒരു ഉന്നതമായ തലമാണ് ഈ അർപ്പണ മനോഭാവം. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്നത്. പക്ഷെ ആ മനസ്സ് ക്രിസ്തുവിലേക്ക് ലയിക്കുമ്പോഴാണ്, സമന്വയിക്കുമ്പോഴാണ് ഈ അർപ്പണ മനോഭാവം അതിന്റെ അർത്ഥതലത്തിൽ പൂർണ്ണമായി തീരുന്നത്. രണ്ടാം ആ ഒരു വലിയൊരു അനുഭവം തന്നെയാണ്. സാധാരണ മനുഷ്യനായി ജീവിച്ച് അസാധാരണ തലങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നത് ഈ അർപ്പണ മനോഭാവത്തിലാണ്. നമുക്കറിയാം, കേരളീയര് എന്നും ഓർമ്മിക്കുന്ന ഒരു പുരാണ പുരുഷനാണ് മഹാബലി. അല്ലേ, വാസ്തവത്തിൽ മഹാബലി എന്ന് പറയുന്നത് ആരാ? ഒരു അസുരനാ. ഈ അസുരൻ എന്ന് പറയുന്നത് ശരിക്കും ദൈവത്വ ഗണങ്ങളിൽ ഏറ്റവും താഴത്തെ, മനുഷ്യനേക്കാൾ താഴെയുള്ള തലത്തിൽപ്പെട്ട മനുഷ്യനാണ്. അസുരന്മാരെ വൈരാഗികളായിട്ടും ദുഷ്ടന്മാരായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ അസുര വംശത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മഹാബലിയായി തീർന്നതിന്റെ പിന്നിൽ ഒരു വലിയൊരു ചരിത്രമുണ്ട്. അസുര ലോകത്തിൽ നിന്നും മഹാബലി എന്ന് പറയുന്ന ദൈവത്വത്തിലേക്ക് വളർന്നതിന്റെ പിന്നിൽ വലിയൊരു അർപ്പണ മനോഭാവമുണ്ട്. ഈ അർപ്പണ മനോഭാവം 2-3 തലങ്ങളുമുണ്ട്. 1 സമർപ്പണം, 2 പങ്കുവെക്കാനുള്ള മനസ്സ്, 3 ഏത് ജീവിത പ്രശ്നങ്ങളെയും പങ്കുവെക്കാനുള്ള മനസ്സെന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന് ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ അതൊരു പുരാണ കഥയാണെങ്കിൽ പോലും സമത്വം, മനുഷ്യനെല്ലാം ഒന്നുപോലെ എന്ന് പറയുന്ന ഒരു തലങ്ങളിലേക്ക് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുള്ള നമുക്കറിയാം. 3 എന്തോ അനുഭവിക്കാനുള്ള, ഈ പാതാളത്തിലേക്ക് താഴണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും പറയാതെ സന്തോഷത്തോടുകൂടി ശിരസ് കുനിഞ്ഞ് ശിരസ് അമിച്ചു കാണിച്ചൊരു വ്യക്തിയായിട്ടാണ് മഹാബലിയെ പുരാണം നമ്മൾ ഓർപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്? ഒരു സാധാരണ അസുര ലോകത്തിൽ നിന്നും ദൈവത്വത്തിലാക്കുക. ഏതൊരു മനുഷ്യനും ആത്മീയ മഹോന്നതങ്ങളിലേക്ക് മഹോമണ്ഡലങ്ങളിലേക്ക് വളരാൻ തക്കവണ്ണുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യതയെ ഈ നേരത്തെ ഞാൻ ഓർപ്പിച്ച ഈ 3 തലങ്ങളിൽ കൂടി കണ്ടെത്താൻ തക്കവണ്ണം ഇടയായി തീരുമ്പോഴാണ് അവിടെ ശരിക്കും നോമ്പിൽ നമുക്ക് സാധ്യമാകേണ്ടത്. ഇറ്റ്സ് എ സ്റ്റേജ് ഓഫ് റിയൽ ട്രാൻസ്ഫർമേഷൻ. യഥാർത്ഥ ആന്തരിക പരിവർത്തനം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ അത് ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന ഘടകങ്ങളിൽ കൂടിയൊക്കെ ഞാനും നിങ്ങൾ യാത്ര ചെയ്യണം. അപ്പൊ 2 പ്രധാനപ്പെട്ട ചിന്തകൾ നമ്മൾ പങ്കുവച്ചു. 1 ദൈവഭക്തി, 2 ആരാധനയത്തിൽ നിലപ്പിക്കുന്ന കർത്താവിന്റെ ശരീരങ്ങൾ. ഇത് 2 നമ്മുടെ ജീവനെ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. 3 ആത്മീയ ഘടകം എന്ന് പറയുന്നത് ശലോമോന്റെ സദൃശ വാക്യങ്ങൾ തന്നെ 13:14 വാക്യത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ട്. 13:14 വാക്യം, 13:14 വാക്യം, വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും. 3 നമ്മുടെ ചിന്തയെന്ന് പറയുന്നത് വചനത്തെ നിന്ദിക്കുന്നവൻ. വചനത്തെ നിന്ദിച്ചു കഴിഞ്ഞാൽ അവൻ തന്നെ അവന്റെ ഉത്തരവാദി. കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ പോലും ഒഴിഞ്ഞു പോകാനായിട്ട് കഴിയും. അപ്പൊ ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു. അപ്പം ജീവന്റെ ഉറവ് അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ തക്കവണ്ണം നാം സാധ്യമാക്കേണ്ട 3 മേഖല എന്ന് പറയുന്നത് നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളാണ്. നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം. നമ്മളൊക്കെ നിരന്തരം ആരാധനയിൽ ദൈവവചനം കേൾക്കുന്നവരാ. പ്രാർത്ഥനയോഗങ്ങളിലും അവിടെ എന്തുമാത്രം ദൈവവചനങ്ങളൊക്കെ കേൾക്കുന്നവരാണ് നമ്മൾ. ഇത്രമാത്രം ദൈവവചനങ്ങൾ കേട്ടിട്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധയാണ്, വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി. അപ്പൊ വാസ്തവത്തില് നമ്മുടെ ജീവിതത്തിൽ ദോഷമുണ്ടാക്കുന്നതും അല്ലെങ്കിൽ തിന്മ ചെയ്യുമ്പോൾ നമുക്ക് ദോഷം ഭവിക്കുന്നത് ദൈവം ഉണ്ടാക്കി തരുന്നു എന്നൊരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ട്. ഇത് ദൈവം ഉണ്ടാക്കി തരുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാശം എന്ന് പറയുന്നത്, ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാ. അപ്പൊ നന്മ സ്വീകരിക്കാനും തിന്മ സ്വീകരിക്കാനുള്ള ഒരു മനസ്സിലുണ്ട്, അത് ഫ്രീവില്ലാണ്. അപ്പം അത് നന്മയോടുകൂടിയാണ് എന്റെ വാക്കുകളെ ഞാൻ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ തിന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നെങ്കിൽ ഇത് രണ്ട് പ്രതിഫലവും നമ്മളിൽ നിന്ന് തന്നെ രൂപപ്പെട്ടു വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഒരു ശ്രേഷ്ഠമായ മാറ്റത്തിന് ഉപതരണം. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ തന്റെ 1 21 22 23 വാക്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. ആകെയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവേ. അങ്ങനെ കേൾക്കണമെന്ന് പറഞ്ഞത്, ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. സൗമ്യതയോടെ കൈക്കൊണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുള്ളൂ. ഞാൻ കുറച്ചു നാൾ മുമ്പ് ഞാനൊരു പള്ളിയില് ശുശ്രൂഷിക്കുന്ന അവസരത്തിൽ നിരന്തരം പള്ളിയിൽ വരുന്ന ഒരു സ്ത്രീ കുറച്ചു നാൾ വരാതെ വന്നു. 2-3 ഇത് കാണാതെ വന്നപ്പോൾ ഞാൻ അവരുടെ ഭർത്താവിനോട് അന്വേഷിച്ചു, എന്നാ സംഭവം, അല്ല അസുഖം വല്ലതാണോ? അപ്പൊ ഭർത്താവ് പറഞ്ഞ, അച്ഛാ അവള് വരാത്തത് അച്ഛൻ കാരണമാണ്. ആര് കാരണം? അച്ഛൻ കാരണം. ഞാൻ വിചാരിച്ച ദൈവം, ഞാൻ അവരുമായിട്ട് അങ്ങനെ അധികം സംഭാഷിക്കുന്ന ഒരു വ്യക്തി ഒന്നുമല്ല, പലപ്പോഴും ഹായ് പറയുന്നുള്ളല്ലെങ്കിൽ ഒരു വളരെ ലളിതമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, പിന്നെ ഞാൻ കാരണം എന്തുകൊണ്ട് അവർ വരാതിരിക്കുന്ന എനിക്ക് ആകെ പ്രയാസമായിപ്പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ കാരണം? അച്ഛൻ, അച്ഛൻ അത് പള്ളി പ്രസംഗിച്ചപ്പോൾ അത് അവരെ മനഃപൂർവ്വമായിട്ട് അച്ഛൻ ഇൻസൾട്ട് ചെയ്ത് പ്രസംഗിച്ചുകൊണ്ടാണ് അവർ വരാത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞത്? ഈ കുടുംബ ബന്ധങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഈ കുടുംബത്തില് ഈ ബന്ധുക്കളെയൊക്കെ ഉറപ്പിക്കുന്ന ഒരു ഘടകമാണ് ഭവനത്തിലെ സ്ത്രീകള്. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും അപ്പൊ സ്ത്രീ ഒരു കുടുംബത്തിലെ കുടുംബനിയുടെ ആ ഒരു മാനസിക അടുപ്പം അനുസരിച്ചിരിക്കും അവരുമായിട്ട് ബന്ധം, ചുറ്റുപാടുള്ള കുടുംബക്കാരൊക്കെ ആ ഭവനുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് അങ്ങനെ ആരുമായിട്ടൊന്നും വലിയ അടുപ്പമില്ലാത്തതുകൊണ്ട് അച്ഛനെന്ന് പറഞ്ഞപ്പോൾ മനഃപൂർവ്വം അവരെ കളിയാക്കി പറഞ്ഞതായോണ്ട് വരാത്തത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഞാനതൊന്ന് അറിയാച്ച, അച്ഛന് അതിന് മൈൻഡ് ചെയ്യണ്ട, അവര് ഞാൻ അനുഭവിക്കുന്ന അവനേക്കാൾ കഷ്ടപ്പാടുകൊണ്ട് അവർ അച്ഛനത് മൈൻഡ് ചെയ്യുന്നു വേണ്ട, എപ്പോഴേലൊക്കെ ബോധ്യം വരുമ്പോൾ, കാരണം അവരുടെ നിലവാരം എപ്പോഴായിരിക്കും മനസ്സിലായത്, മാനസിക നിലവാരമൊക്കെ അവരോട് ജീവിക്കുന്നത്. അപ്പൊ ഓട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു നല്ല ഉപദേശം കൊടുക്കുമ്പോൾ അത് എങ്ങനെ അതിനെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ചിന്ത പങ്കുവച്ചപ്പോൾ, ദൈവമേ എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയാണോ, എന്റെ ബന്ധങ്ങളെ വിച്ഛേദിച്ച് കളയുന്ന ആളാണോ അതോ ഉറപ്പിക്കുന്ന വ്യക്തിയാണോ, ഞാനത് സ്വയം ചിന്തിക്കുകയും അങ്ങനെ ഇതുവരെ ഞാൻ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത് മാറാനല്ലേ ഞാൻ ശ്രമിക്കേണ്ടത്. അതിനു പകരം അങ്ങനെ പറഞ്ഞ ഒരാളിൽ നിന്നും ഓടി ഒളിക്കാനാണ് നമ്മൾ ശ്രമിക്കുമ്പോൾ വന്നു വന്ന ദൈവത്തിൽ നിന്ന് പോലും നമ്മൾ ഓടി ഒളിക്കേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും. പലപ്പോഴും ഞങ്ങളുടെ അച്ഛന്മാർക്കൊക്കെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ജനങ്ങളെ മദ്യവന്മാരെ നന്നാക്കാനായിട്ട് ഈ മദ്യം ഉപയോഗിക്കരുതെന്നൊക്കെ പലരോട് പറയും. ചില മനുഷ്യരോടൊക്കെ പറയുമ്പോൾ അവസാനം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ആ മനുഷ്യൻ മാറും. കാരണം വളരെ കാര്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഉപയോഗിച്ച് മദ്യം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതാണ് എന്റെ ജീവിതം. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുള്ളൊരു സംഗതി തന്നെയാണ്. അപ്പം നമ്മുടെ ഇത് നമ്മൾ ചിന്തിക്കേണ്ട വളരെ സംഗതിയാണ്. ഈ സൗമ്യതയോടെ ദൈവവചനത്തെ സൗമ്യത, ഇതൊക്കെ ഒരു ഉപദേശങ്ങളാണ്. അതിനെ സൗമ്യതയോടെ കൈക്കൊള്ളാനും തിരുത്താനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നും നമ്മൾ അകലുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ പറയുന്ന ജീവനുള്ള ദൈവത്തിന്റെ നിലനിൽക്കുന്ന ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് വളരെ സാരമായിട്ട് നമ്മൾ ചിന്തിക്കണം. തുടർന്നുകൂടെ യാക്കോബിലേക്ക് ഓർപ്പിക്കുന്നു, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കും. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിൽ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയുടെ മുമ്പിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇരുന്ന രൂപമായിരുന്നു എന്ന് ഉടനെ തന്നെ മറന്നു പോകും. നമുക്കറിയാം നമ്മളെ കണ്ണാടി നോക്കുന്നവരെ, പക്ഷെ കണ്ണാടിയിൽ നിന്ന് മുഖം എടുക്കുമ്പോൾ നമ്മൾ എന്തു പറ്റും, നമ്മൾ നോക്കിയത് മറന്നു പോകും. അതുകൊണ്ട് നമ്മൾ പിന്നെ പോയി നോക്കുന്നത്, പിന്നെ മറന്നു, പിന്നെ അങ്ങനെ അങ്ങനെ നോക്കി നോക്കി പള്ളി വരാനൊക്കെ നമ്മൾ താമസിക്കുന്നു. കാരണം എത്ര നോക്കിയാലും ഈ മുഖത്തിന് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ യാക്കോബ് ശ്ലീഹ ഒരു ഉപമയായിട്ട് പറയുന്നുണ്ടെങ്കിൽ തന്നെയും വചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഈ നിലനിൽക്കുന്ന ജീവൻ, നമ്മൾ ലഭിച്ചിരിക്കുന്ന ജീവനെ നിലനിൽപ്പുണ്ടാകുന്നത്. നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ദൈവഭക്തി അത് ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയുക. 2, ദേവാലയത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കർത്താവിന്റെ തിരുരക്തങ്ങളിൽ കൂടി നമ്മൾ ജീവനെ നിലനിർത്താൻ തക്കവണം ജീവന്റെ ഉറവ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. 3, ആരാധനാംഗങ്ങളിൽ ലഭിക്കുന്ന നല്ല ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവന്റെ ഉറവ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. 4, നമ്മൾ ഓർപ്പിക്കുന്നത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13 അധ്യായം 1 വാക്യം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും ഈർഷ്യ നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. സക്രിയ പ്രവാചകന്റെ പുസ്തകം 13:1. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും ഈർഷ്യ നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. സക്കറിയ പ്രവാചകൻ ക്രിസ്തുവിന്റെ വരവിനെ പറ്റി നേരത്തെ സങ്കീർത്തനക്കാരൻ സക്കറിയ പ്രവാചകന് ചിന്തിക്കുകയാണ്. പാപത്തിന്റെയും മാലിന്യത്തിന്റെ പരിഹാരത്തിനായി ഒരു ഉറവ്, ആ ഉറവ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ നമ്മൾ ധ്യാനിക്കുമ്പോഴാണ്, ആ തബരാനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തന്നെ സ്വയം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുമ്പോഴാണ് ആ സാധ്യത, ആ സാന്നിധ്യം ഒരു പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിന്റെ സാധ്യതയായിട്ട് എന്നും നിങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഈ നോമ്പിന്റെ കാലഘട്ടം ഒരു അനുതാപത്തിന്റെ സാധ്യതയാണ് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ ലഭിക്കുന്നത് ഒന്നും നേരത്തെ ഓർപ്പിച്ചതുപോലെ ദൈവഭക്തി, രണ്ട് കർത്താവിന്റെ തിരിച്ചടി രക്തങ്ങള്, മൂന്നാമതായിട്ട് കേൾക്കുന്ന ഉപദേശം, നാലാമതായിട്ട് ആരാധനയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ജീവന്റെ ഉറവെന്ന് പറയുന്നത് പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരമാണ്. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗം ഉറപ്പിച്ച ക്രിസ്തുവിന്റെ യാഗത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ആത്മീയ സൗരഭ്യം എന്റെയും നിങ്ങളുടെയൊക്കെ പാപത്തിന്റെ മാലിന്യത്തിന്റെ ഇല്ലായ്മയ്ക്ക് വേണ്ടി ആകുകയും ഒരു പുതിയ മനുഷ്യനായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ഒരു സാധ്യതയൊക്കെ നമ്മൾ ഉളവാകുന്നത് ഈ ആരാധനയിൽ അല്ലെങ്കിൽ ഈ ഒരു തലങ്ങളിൽ ഞാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത അനുസരിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സ് പോകരുത്. അതുകൊണ്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1:16 ഇങ്ങനെ നമ്മൾ ഓർപ്പിക്കുന്നു: നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന്റെ മുമ്പിൽ നീക്കിക്കളയുവിൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. ഇത് പ്രവാചകൻ ശക്തമായിട്ട് നമ്മൾ ഓർപ്പിക്കുന്ന ഒരു താക്കീതാണ്. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ, ന്യായം അന്വേഷിപ്പിൻ, പീഡിപ്പിക്കുന്നവരെ നേർവഴിയാക്കുവിൻ, അനാഥർക്ക് ന്യായം നടത്തി കൊടുക്കുവിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് ഓഹാവ് അരളി ചെയ്തു. എന്നിട്ട് പറയുന്നു: നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായി തീരും. നമ്മുടെ പാപം കാഠിന്യമേറിയ പാപങ്ങളൊക്കെ മാറി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും മൃദുവായി തീരണമെങ്കില് നല്ല അനുതാപത്തോടുകൂടി, നല്ല ഒരു കൃതജ്ഞതയോടുകൂടി ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇത് ഒരു വലിയൊരു സംഗതിയാണ്. ദേവാലയത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ഒരു ആത്മീയ തലമാണ് അനുതാപത്തിന്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത്. നമ്മൾ നിരന്തരം ധ്യാനിക്കുന്നതാണ് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ചുങ്കക്കാരനും ഭാവിയാ മനുഷ്യൻ ദൂരത്ത് നിന്നുകൊണ്ട് ദൈവമേ അങ്ങയുടെ മുമ്പാകെ നിൽപ്പാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് ഒരു ആത്മീയതയുടെ അടിസ്ഥാനമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കും നമ്മുടെ ആളുകളൊക്കെ പള്ളി വന്ന ഏറ്റവും പുറകെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു സൗകര്യത്തിലൂടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ എവിടെ നിന്നാലും നിൽക്കുന്ന സ്ഥാനത്തിനല്ല, ആ മനസ്സിന്റെ ഒരുക്കത്തിനാണ് പ്രാധാന്യം. മനസ്സിനെ ലളിതമാക്കിക്കൊണ്ട് അനുതാപ മനോഭാവത്തോടുകൂടി ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോഴാണ് ഈ ജീവന്റെ ഉറവ് അല്ലെങ്കിൽ ആ ഒരു വലിയ ഒരു ശ്രേഷ്ഠമായ അവനത്വങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയാക്കിയിരുന്നോളം നമ്മൾ ഓർക്കുക. എന്നിട്ട് സദൃശവാക്യങ്ങൾ നമ്മൾ വായിച്ച ഭാഗം യഹോഭക്തി ജീവന്റെ ഉറവാകുന്നു. എന്നിട്ട് അവിടെ രണ്ടാമത്തെ തലത്തിൽ പറയുന്നു: അതിനാൽ മരണത്തിന്റെ കണികൾ ഒഴിഞ്ഞു പോകും. ആ ഒരു ഭക്തിയിൽ, ആ ഒരു ആത്മീയ അനുഭൂതിയിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ എന്ത് മാറ്റപ്പെടുന്നു? മരണം മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മരണമല്ല, ആത്മാവിന്റെ മരണം ഇല്ലാതെയായിത്തീരുന്നു. ആ ഒരു തലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് വെളിപാട് പുസ്തകം 7:13 വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ: മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളം നിലയെങ്കിൽ ധരിച്ചു വരുന്ന ഇവൻ ആർ, ഇവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകലവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. നേരത്തെ നമ്മൾ വായിച്ച 4 ശ്രേഷ്ഠമായ ആത്മീയ തലങ്ങളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാക്കപ്പെട്ടിരിക്കുന്ന വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത ഏറ്റവും ശ്രേഷ്ഠമായ ജീവിത അനുഭൂതിയെ പറ്റിയാണ് ഈ ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നത്. ഒരിക്കലും വിശക്കാത്ത, ഒരിക്കലും ദാഹിക്കാത്ത, വെയിലേക്കാത്ത, ശക്തമായ തണുപ്പേക്കാത്ത, യഹോവ കൂടാരമായിരിക്കുന്ന ഒരു മഹാ ഔന്നത്യമാണിലേക്ക് ഞാൻ നിങ്ങൾ വായിത്തീരും. മാത്രമല്ല സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിക്കും. നമ്മുടെ നിരന്തര പ്രാപ്തി യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ ഇടയനായിത്തീരുന്ന വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു ആത്മീയ അനുഭൂതിയിലേക്ക് ഞാനും നിങ്ങളും നയിക്കപ്പെടുന്നു എന്നുള്ള ഒരു വലിയ സാധ്യതയാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഓർപ്പെടുത്തുന്നത്. ഒരു വാക്കും കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസ്മരിക്കുക. ഈ ഒരു സ്ഥലങ്ങളെ ഉപയോഗിക്കുമ്പോൾ പ്രതികരണങ്ങളെ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ വാക്കുകളെ ജറമിയ പ്രവാചകന്റെ പുസ്തകം 2:13 അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ജറമിയാവ് 2:13, എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. ഒന്ന്, അവർ ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. രണ്ട്, വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു, അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ മറ്റൊരു തലം ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ പൊട്ടക്കിണർ കുഴിക്കുന്നതോളമായി തീരും നമ്മുടെ ജീവിതം. വളരെ സാരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട സംഗതി തന്നെയാണ്. നമ്മളൊക്കെ കുഴിക്കുകയാണ്. കുഴിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും വലിയൊരു പ്രയത്നങ്ങളാണ്. നാം കുഴിക്കുന്ന കുഴി ഏത് തലത്തിലാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ അന്വേഷിക്കുന്ന ഈ അന്വേഷണം വറ്റിപ്പോകാത്ത ആത്മീയ ഉറവ് കണ്ടെത്താൻ സാധിക്കുന്നതാണോ, അതോ ഒരിക്കലും ഉത്തരം കിട്ടാത്ത പൊട്ടക്കിണർ കുഴിക്കുന്ന തലങ്ങളിലേക്കാണോ എൻ്റെ ജീവിതം ഞാൻ നയിക്കുന്നുള്ളത് വളരെ സാരമായിട്ട് ചിന്തിക്കേണ്ട സംഗതിയാണ്. ഒരിക്കല് ഈ അടുത്ത സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അടുത്ത കുറെ വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുവാനായിട്ട് ഇങ്ങനെ അദ്ദേഹം ശ്രമിച്ചപ്പോഴ് അതിനെതിരെ ആരോ ഇറക്കിയ ഒരു ഒരു ഫലിതം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഫലിതം വളരെ രസകരമാണ്. എന്നത് പറയുന്നത്, ഒരു അപ്പച്ചന് തന്റെ സ്വത്തെല്ലാം അങ്ങോട്ട് വിഭജിക്കാനായിട്ട് ഒരു വക്കീലിനെ വിളിച്ചു. വക്കീലിനെ വിളിച്ചിട്ട് അതിന്റെ വിശദാംശങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മൂത്ത മകന് 5 ഏക്കർ സ്ഥലവും 20 ലക്ഷം രൂപയും കൊടുക്കണം. രണ്ടാമത്തെ മോന് ടൗണിലുള്ള 4 മുറി കടകളും 25 ലക്ഷം രൂപ അവന് കൊടുക്കണം. മൂന്നാമത്തെ മോന് 10 ഏക്കർ സ്ഥലവും തന്റെ വീടും പറമ്പും എല്ലാം അവന് കൊടുക്കണം. ഇങ്ങനെ വളരെ വിശദമായ രീതിയിൽ സമയമെടുത്തുകൊണ്ട് ഈ അപ്പന് സ്വത്തെല്ലാം വിഭജിച്ച് വക്കീലിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചു. ഈ സ്വത്ത് വിഭജനം എല്ലാം കഴിഞ്ഞിട്ട് ഈ അപ്പച്ചന്റെ മുഖം നോക്കി വളരെ മ്ലാനവതമായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വക്കീൽ ചോദിച്ചു, എന്താ അപ്പച്ച ഈ സ്വത്തെല്ലാം വിഭജിച്ച് കഴിഞ്ഞിട്ട് അങ്ങയുടെ മുഖം ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നത്? നല്ല വക്കീലെ, ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഞാൻ ഈ വീതം വെച്ച സ്വത്തല്ല ഈ പ്രായത്തിൽ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലയോ? സംഗതിയൊക്കെ വീതം വെച്ചപ്പോഴാണ് മനസ്സിലായത് ഈ പറഞ്ഞ സ്വത്തൊന്നും കയ്യിലില്ലെന്നുള്ളത്. ഇത് നമ്മൾ വലിയ വീതം വെപ്പൊക്കെ നടത്തും, പക്ഷെ കയ്യിൽ എന്തുകൊണ്ട് ഒന്നും ഇല്ലെന്നുള്ളതാ. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന അവസരങ്ങള്, ദൈവം തന്നിരിക്കുന്ന ആയുസ് നന്മ കണ്ടെത്താൻ തക്കവണ്ണം ശ്രമിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ അപ്പച്ചൻ ഉണ്ടാക്കിയ സ്വത്ത് പോലല്ല, നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് അനശ്വരമായി കണ്ടെടുത്തുന്ന ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യജീവനാണ്. അത് പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുക. അത് പ്രാപിക്കുന്ന 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവത്തോടുള്ള ഭക്തി. 2, ദേവാലയത്തിൽ നിന്നും ലഭിക്കുന്ന കർത്താവിന്റെ തിരുച്ചരിത്രങ്ങൾ. 3, നാം കേൾക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനം. 4, നമ്മൾ ചിന്തിക്കുകയുണ്ടായി, നമ്മൾ ചിന്തിച്ചത് നമുക്ക് ലഭിക്കുന്ന പാപ പരിഹാരത്തിന് വേണ്ടി ഒരുക്കുന്ന പശ്ചാത്താപത്തോടു കൂടിയുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. ഈ 4 സാധ്യത കണ്ടക്കോണം. പ്രത്യേക ഈ നോമിന്റെ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ ഒരുക്കാം ഒരു നിത്യതയുടെ ലോകം നൽകാത്ത അതിനപ്പുറമായ ഒരു തലങ്ങളിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഈ നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ദിനങ്ങളിലൊക്കെ ക്രമീകൃതമായ ആത്മീയ ജീവിതശൈലി കൂടി നേടിയെടുക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ സ്മരിക്കുന്നു. ഇനി നമ്മൾ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവസ പ്രാർത്ഥനയ്ക്ക് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമെന്നുള്ള പാട്ട് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന കേട്ടിരുന്ന
എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമേ മറി ചെയ്തിന്നെ കാക്കണമേ ഒളിവായി നോക്കി നിന്നെ കണ്ണുകളെ നീ കാക്കണമേ വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ എന്നാദരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ എന്നുള്ളിൽ തോടങ്ങേരിവാ ഉള്ള വിചാരുദേ കർത്താവേ നല്ല വി നയനി കിംബപ്പെടുത്താനിടവരണേ ഐകികമേതത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനു നിന്നെ സ്നേഹിച്ചിരോഗം നിരസിപ്പാനും കൃപ ചെയ്യുക.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് ഓർക്കുന്നു. നമ്മൾ നിരന്തരം ധ്യാനിക്കുന്ന പ്രാർത്ഥനയിൽ ഓർക്കുന്ന രാജി, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് പ്രത്യേകമായി ഓർത്ത മറ്റൊരു രാജി, ആ രാജിയുടെ സർജറിയൊക്കെ കഴിഞ്ഞു ദൈവത്തിന്റെ കൃപയാൽ വളരെ ആരോഗ്യവും സുഖം പ്രാപിച്ച് ഭവനത്തിലേക്ക് ചേർന്നെന്ന് അറിയാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടതിൽ ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ നമ്മൾ നിരന്തരം ഓർക്കുന്ന രൂപേനെ ദൈവസന്നിധിയിൽ ഓർക്കാം. സ്വന്ത ഹോസ്പിറ്റലിലെ ഡാനിയൽ എന്ന് പറഞ്ഞ മകനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
ന്യൂയോർക്കിലെ സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്ന സീമ തോമസിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലായിരിക്കുന്ന ടോണി, ക്യാൻസർ മൂലം പ്രയാസപ്പെടുന്ന അഞ്ജു, കുഞ്ഞുമോൾ പാപ്പച്ചൻ, തോമസ് ഫിലിപ്പ്, ഡാർലി ജോർജ്, ബെൻ ഇവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ നല്ല ദിവസത്തിനായിട്ട് തമ്പുരാനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിന്റെ മക്കളായ ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ ഇപ്രകാരം ഒരുമിച്ച് കൂടുവാനും വിവിധ സ്ഥലങ്ങളിൽ ഏകാത്മാവിൽ ആയിരുന്നുകൊണ്ട് അവിടുത്തെ വലിയ കൃപകളെ ഓർപ്പാനും ദിനംതോറും അടിയങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി പറയുവാനും ഈ നോമ്പിന്റെ നാളുകൾ ഞങ്ങളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാനും കുറവുകൾ കണ്ടെത്താനും തിരുത്തുവാനുമൊക്കെ നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ടതായ തിരുവചനങ്ങളെ ഓർക്കുന്നു. ദൈവമേ, നല്ല ദൈവഭക്തിയിൽ ജീവിപ്പാനും ഞങ്ങളിലുള്ള ഭക്തി തലമുറകൾക്ക് കൈമാറ്റം ചെയ്യുവാനും അങ്ങനെ യഹോവ ഭക്തിയുള്ള നല്ല തലമുറകളെ വാർത്തെടുക്കുവാനും പാപം കൂടാതെ ജീവിപ്പാനും നിന്റെ സമൃദ്ധമായ ജീവനിലേക്ക് വന്നു ചേരുവാനും ഞങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണമുള്ളതായ തിരുവചനങ്ങളെ വീണ്ടും ഞങ്ങൾ ഓർക്കുന്നു. അത് ഞങ്ങളുടെ ശരീരത്തിനും ഞങ്ങളുടെ ആത്മാവിനും മുഴുവനായും നിങ്ങളിലേക്കുള്ള നല്ല വാതിലുകളെ തുറപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ദൈവമേ, വിവിധ സ്ഥലങ്ങളിൽ കൂടി വന്നിരിക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയായി തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഒഴിഞ്ഞ പാത്രങ്ങളായി കർത്താവെ കടന്നു വന്ന് നന്മയിൽ നിറവിൽ മടങ്ങി ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ നേരം ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവനായി നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തണമേ. അല്പമായോ അധികമായോ ഇതിനുവേണ്ടി ഉത്സാഹിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിന്റെ മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ. വിവിധ ആവശ്യങ്ങളുമായി തിരുവുമ്പാകെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും നല്ല ആവശ്യങ്ങളെ അപ്പച്ച തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുന്ന് സർവശക്തനായ ദൈവമാകുന്നുവല്ലോ. നിന്നാൽ കഴിയാത്തതായ ഒന്നുമില്ല എന്ന പൂർണമായ ബോധ്യത്തോടെ നിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ സമർപ്പിക്കുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് കുരുടനായ കുഷ്ഠരോഗിയായ മനുഷ്യൻ പറഞ്ഞതുപോലെ, ദൈവമേ, നിന്നാൽ അസാധ്യമായതൊന്നുമില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് സൗഖ്യത്തിനായി നിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട പേരുകൾ ദൈവമേ വീണ്ടും നിങ്ങളേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മനസ്സും ശരീരവും ഒരുപോലെ സൗഖ്യം പ്രാപിച്ച് ശിഷ്ടകാലം തമ്പുരാനെ നിന്റെ മഹത്വപ്പെടുത്തി കൂടുതലായി നിങ്ങളേക്കുള്ള അവരെ അടുപ്പിക്കുന്നതിനുള്ള നല്ല മുഖാന്തരങ്ങളാക്കി തീർക്കണമേ. സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, ദൈവമേ, ക്യാൻസർ എന്ന വലിയ രോഗം മൂലം പ്രയാസപ്പെടുന്ന നിന്റെ മക്കൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പട്ടിണിയിലും വളരെ പ്രതികൂല സാഹചര്യങ്ങളും കഴിയുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ ആവശ്യമായ കൃപകളും സൗഖ്യവും സമാധാനവും ദൈവമേ അവിടുന്ന് പകർന്നു കൊടുക്കണമേ. ഞങ്ങളുടെ ഒരുമനപ്പെട്ട പ്രാർത്ഥനയെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്നുള്ള ഭക്തിയിലും ഭയത്തിലും കർത്താവ് ഭക്തിയുള്ള സഭാജീവിതത്തിലും ഭക്തിയുള്ള ദൈവിക ആരാധനയിലും സംബന്ധിക്കുവാൻ അനുദിന ജീവിതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലഘട്ടങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു വരുവാനും ഞങ്ങളുടെ മനസ്സ് നിന്നിലേക്ക് കൂടുതൽ അടുക്കുവാനും നിന്റെ നന്മകൾ പുറപ്പെടുവിക്കുവാനുമുള്ള നല്ല മക്കളാക്കി ഞങ്ങളെ അവിടെ തീർക്കണമേ. ഈ നോമ്പ് ശ്രേഷ്ഠമായി ആചരിപ്പാനും നിന്റെ വലിയ ഉയർപ്പിൽ നിന്നോടൊപ്പം സന്തോഷിപ്പാനും നിന്റെ പെസഹായിൽ നിന്നോടൊപ്പം ചേരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടെ ഈ കൂടിവരവിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. തിരുവചനത്തെ വീണ്ടും ധ്യാനിക്കുന്നു. വചനം സംസാരിച്ചും അങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നന്മകൾ അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് പകരണമേ. ഒരിക്കൽ കൂടെ ദൂരെയും ചാരയുമായി കൂടിയിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ കൂടിവരവിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂടിവരവ് അർത്ഥമുള്ളതായി അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. പ്രത്യേകിച്ച് സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭ ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും ദൈവമേ അവിടുന്ന് പരിഹാരം നൽകണമേ. മറ്റു ജാതികളുടെ ഇടയിൽ നിന്റെ നാമം പരിഹസിക്കപ്പെടുവാൻ ഇടയാവാതെ നിന്റെ നാമം പ്രകീർത്തിക്കുവാൻ തക്കവണ്ണം സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ഇടയാക്കണം. അതിനെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന തിരുമേനിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൂരെയായിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ഭദ്രാസനം ഏറ്റവും അനുഗ്രഹകരമായി സഭയിൽ ശോഭിപ്പാൻ അവിടെ സഹായിക്കണമേ. എല്ലാ ഭവനങ്ങളെയും വാഴ്ത്തണമേ. എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ കർത്തവ്യങ്ങളും അനുഗ്രഹരമായി നിറവേറ്റുവാൻ ആവശ്യമായ ദൈവിക ചൈതന്യം അടിയങ്ങൾക്കൊക്കെ പകർന്നു നൽകണമേ. ഒരിക്കൽ കൂടെ രോഗികളായിരിക്കുന്നവരെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ വേദന അവിടുന്ന് കണ്ട് അവരോട് മനസ്സിലിവ് തോന്നി അവരെ സൗഖ്യത്തിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. ഞങ്ങളോരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആസോ ദൈവം ഞങ്ങളെല്ലാവരുടെ മേലും പ്രത്യേക രോഗികളായി ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഈ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ എല്ലാ മക്കളുടെ മേലും സഭയുടെ മേലും സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരുടെ മേലും പ്രത്യേക ഈ അരമനയുടെ മേലും ഈ അരമനയുടെ നേർ നമുക്ക് നിർവഹിക്കാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ചാപ്പലിന്റെ എല്ലാ പണികളുടെ മേലും നമ്മുടെ എല്ലാ അപേക്ഷകളുടെ മേലും ഇന്നിപ്പോഴും കൊണ്ടായിരിക്കുമാറാകണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിള് വായിച്ച പ്രീതി അലക്സാണ്ടറുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവകരങ്ങളിൽ ഓർക്കുകയും എല്ലാവരുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.